SBS മലയാളം പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.
നമസ്കാരം ഉർവശി, SBS മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം.
വളരെ നന്ദി. SBS ഓസ്ട്രേലിയയിലുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും എന്റെ നമസ്കാരം, വന്ദനം.
ആദ്യമായിട്ടാണോ ഉർവശി ഓസ്ട്രേലിയയിൽ എത്തുന്നത്?
അതെ, അതെ, ആദ്യമായിട്ടാണ് എത്തുന്നത്. രണ്ട് മൂന്ന് ഫിലിമിന് ഇനി മുമ്പ് തമിഴ് ഫിലിമിന് വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫോറിൻ കൺട്രീസിൽ പോകുന്നത് വളരെ കുറവാണ്. ഈ ഒരു ഫിലിം എന്തോ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ഫിലിം ആയതുകൊണ്ടാണ് വന്നത്. പക്ഷെ വന്നപ്പോ ഐ സോ ഹാപ്പി.
ആണല്ലേ, എങ്ങനെയുണ്ട് ഓസ്ട്രേലിയ വന്നിട്ട്?
ഓസ്ട്രേലിയ വന്നിട്ട് കൊള്ളാം എന്ന് എന്താ പറയുന്നേ, അങ്കുശമില്ലാത്ത ചാവല്യമേ നിന്നെ അങ്ങനെ എന്ന് വിളിക്കട്ടെ നിന്നെ ഞാൻ എന്ന് പറഞ്ഞതുപോലെ ഓസ്ട്രേലിയയുടെ കാലാവസ്ഥ അങ്ങനെ വേണം പറയാൻ. എന്താണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. രാവിലെ വളരെ നല്ല നല്ല ക്ലൈമറ്റ്, കുറച്ച് കഴിയുമ്പോൾ മഴ, കുറച്ച് കഴിയുമ്പോൾ വെയില്, കുറച്ച് കഴിയുമ്പം എന്താ പറയുന്ന തണുത്ത കാറ്റടിച്ചിട്ട് നമ്മൾ തെറിപ്പിച്ച് കൊണ്ടുപോവുക. അപ്പോ ഒന്നും നിർണയിക്കാൻ പറ്റാത്തൊരു കാലാവസ്ഥ എങ്കിൽ പോലും വളരെ ഡിസിപ്ലിൻഡ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു.
ഓക്കെ, ഒരു സിനിമയുടെ ഷൂട്ടിനായിട്ടാണ് ഇവിടെ എത്തിയതെന്ന് പറഞ്ഞു.
അതെ, അതെ, അതെ. ഒരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞാൻ ഫോറിൻ കൺട്രീസിൽ പോകാറില്ല. ഞാൻ ലാസ്റ്റ് പോയത് 1994 ഞാൻ പോയത് USA പോയത്. അതിനുശേഷം പിന്നെ എന്റെ പ്രണയം, എന്റെ വിവാഹം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, എന്റെ മകളുടെ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ എങ്ങും പോവാതായി. കാരണം എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകാതെ ഞാൻ എങ്ങോട്ടും പോവില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ വലിയ ഔട്ട്ഡോഴ്സ് പോവാറില്ല. കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഞാൻ പോവില്ല. അങ്ങനെയായിരുന്നു വർക്ക് ചെയ്തത്. പക്ഷെ ഈ ഫിലിം എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത, ഇതിന്റെ സ്ക്രിപ്റ്റും ഇതിന്റെ കാര്യങ്ങളും ഒക്കെ, ഓസ്ട്രേലിയയിൽ 4 ഫ്രണ്ട്സ്, ആ 4 ഫ്രണ്ട്സ് എന്ന് പറയുന്നതിനകത്ത് എന്റെ ഞാൻ ചെയ്ത ഒരു ക്യാരക്ടർ മൈക്കിൾ മദന കാമരാജനിലെ ത്രിപുരസുന്ദരി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഞാൻ ആ പടത്തിൽ ഞാൻ ചെയ്തത്. അത് പോപ്പുലറാണ്. ആ ക്യാരക്ടർ ആയതുകൊണ്ട് അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം ഐ ഹാവ് ടു, ഞാൻ വന്നേ പറ്റൂ, ഇവിടെ വന്നേ ഒക്കൂ എന്നുള്ള ഒരു അവസ്ഥയായപ്പോ ഞാൻ പറഞ്ഞു മാക്സിമം ഡേറ്റ് കുറച്ചിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നു, അങ്ങനെ വർക്ക് ചെയ്യുക. 12 ഡേയ്സ് ആയി, 12 ദിവസമായിട്ട് വർക്ക് ചെയ്യുന്നു, തീർത്തു. ഹാപ്പി ആയിട്ട് വർക്ക് ഓൾമോസ്റ്റ് തീർത്തു കഴിഞ്ഞു.
ഓ ശരി, ഓക്കെ, ഓക്കെ. അപ്പോ ഒരുപാട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള, വൈഡ് വെറൈറ്റി ആയിട്ടുള്ള റോളുകൾ ചെയ്ത ആളാണ് ഉർവശി മലയാള സിനിമയിൽ പ്രത്യേകിച്ചും. ഇപ്പൊ കാക്കത്തുള്ളായിരം നോക്കുകയാണെങ്കിൽ മന്ദബുദ്ധി ആയിട്ടുള്ള ഒരു പെൺകുട്ടി, കല്യാണ മന്ത്രത്തിൽ നോക്കുകയാണെങ്കിൽ കുശുംബി ആയിട്ടുള്ള ഒരു ഭാര്യ, കടിഞ്ഞൂൽ കല്യാണം നോക്കുകയാണെങ്കിൽ കുട്ടിയായ ഒരു പെണ്ണ്, അങ്ങനെ എവർ ഗ്രീൻ ആയിട്ട് എന്നും എല്ലാ മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറെ നല്ല റോളുകൾ ചെയ്ത ആളാണ് ഉർവശി. അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും ഉർവശി അല്ലാതെ മറ്റാരഭിനയിച്ചാലും ആ റോൾ നമ്മൾ ഒരുപക്ഷെ ഓർത്തിരിക്കില്ലായിരുന്നു എന്ന്. അത്രയും വ്യത്യസ്തമായ റോളുകൾ ചെയ്ത ഉർവശിയെ ഈ റോളുകളെല്ലാം തേടി വന്നതാണോ അതോ കിട്ടിയതെല്ലാം ഉർവശി എന്ന നടി പൊന്നാക്കിയതാണോ?
ഇത് തേടി വന്നതാണ് സത്യത്തില് ആ റോൾസ്. പക്ഷേ ഞാനത് എങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയില്ല സാൽവി. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു. ഞാൻ എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഞാൻ എന്റെ മാനറിസം, എന്റെ സംസാരം, എന്റെ കാര്യങ്ങളിൽ ആക്കി അതിനോട്ടാക്കിയിട്ട് ഞാൻ അങ്ങനെ പെർഫോം ചെയ്യും. എനിക്ക് അങ്ങോട്ട് ക്യാരക്ടറിന്റെ അകത്തോട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് ഒരു ക്യാരക്ടറിനെ ദൂരെ മാറ്റി നിർത്തിയിട്ട് ഇത് കാക്കത്തള്ളാരത്തിന്റെ ക്യാരക്ടർ, എന്നിട്ട് ഉർവശി എന്നുള്ള നടി ആ ക്യാരക്ടറിന്റെ അകത്തോട്ട് കയറുക എന്ന് പറഞ്ഞാൽ അതെനിക്കറിയില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് മേ ബി ഐ എം നോട്ട് എ ഗുഡ് ആർട്ടിസ്റ്റ് നോട്ട്, എനിക്കറിയില്ല. ഞാൻ അങ്ങോട്ട് പോകാറില്ല. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ മാനറിസം എന്റെ കാര്യങ്ങളിലേക്ക് അതിനെ കൊണ്ടുവരും. ഞാനൊരു ജോയിന്റ് ഫാമിലിയിൽ ഒരുപാട് ഓമനിച്ച് ഒരുപാട് കൊഞ്ചിച്ച് വളർത്തിയൊരു മോളാണ്. അപ്പോൾ എനിക്ക് എന്നിലേക്ക് ഞാൻ ആ ക്യാരക്ടേഴ്സ് കൊണ്ടുവരും. കൊണ്ടുവന്ന് അങ്ങനെ പെർഫോം ചെയ്തത് എങ്ങനെയോ സംഭവമായി, എനിക്കറിഞ്ഞുകൂടാ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴും. കാരണം ഞാൻ അപ്പോഴും എന്റെ പ്രായവും ചെറുതായിരുന്നു. അത് നല്ലതായത് എങ്ങനെയെന്നറിയില്ല. പക്ഷെ ഒരേ ഒരു ക്യാരക്ടർ മാത്രം, കാക്കത്തള്ളായാലും മാത്രം, ആ ക്യാരക്ടർ എന്റെ മ്യൂസിക് ടീച്ചറിന്റെ മകളായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ആ കുട്ടിയെ.
ഓക്കെ,
അവിടെ മ്യൂസിക് പഠിക്കാൻ പോകുമ്പോൾ ചെറുപ്പത്തിൽ സ്കൂളിൽ 3rd സ്റ്റാൻഡേർഡ് 4th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ എന്റെ സ്കൂളിന്റെ തൊട്ട് ചേർന്ന ഒരു 3 ബിൽഡിംഗ് ആ സ്കൂൾ, ട്യൂഷൻ ടീച്ചറിന്റെ ആ ബിൽഡിങ്ങിലും. അവിടെ വന്ന് പാട്ട് പഠിക്കുമ്പോൾ ആ കുട്ടി അകത്തുണ്ടാവും. അതിന്റെ പെരുമാറ്റം അവരോട്, ഞങ്ങൾ പോയി ജനലിൽ പതിനെ അതിന്റെ റൂമിനകത്തായിരിക്കും അത്, ജനലുണ്ടാവും, കളവ് പൂട്ടിരിക്കും വെളിയിൽ. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഈ ഓരോ റൂമിനകത്തിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ പോയി നിന്ന് സംസാരിക്കും. ഭയങ്കര വളർച്ചയാണ് ആ കുട്ടിക്ക്. ഞങ്ങളുടെ എത്ര പ്രായമേ ഉള്ളൂ അതിനൊന്ന്, പക്ഷെ നല്ല വളർച്ചയാണ്. അപ്പൊ സംസാരിക്കുമ്പോ അത് സംസാരിക്കുന്ന രീതി കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിനെ വിടവോ പോകേണ്ടിയതിരുന്നു. കാക്കത്തള്ളായിരുന്നൊരു ഫിലിം വന്നപ്പോ ഞാൻ അതിനെ അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ അങ്ങനെ ചില ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. തലയിടം മാത്രം എനിക്ക് തലയിടം മാത്രം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു അമ്മായിയാണ് ആ ക്യാരക്ടർ.
ഓക്കെ.
അതെ, പഴത്തി സൂചി കയറ്റുന്ന ഓരോ ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുക, സ്വന്തമായിട്ട് ബഡായി പറയുക, പത്താം ക്ലാസ് തോറ്റതാണ് എന്നാലും MBBS പോലെ സംസാരിക്കുക, അപ്പുറത്തുള്ളവരെ പോലെ തന്നെ ഞങ്ങളും വലിയ പണക്കാരാണെന്ന് ഭാവിക്കുക, ഇതൊക്കെ ആ ഒരു ക്യാരക്ടറിനെ ഞാൻ അങ്ങനെ ചെയ്തു പറഞ്ഞു. അങ്ങനത്തെ ഒബ്സർവേഷൻ ചില ക്യാരക്ടേഴ്സ് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ ഓരോ കഥകളുണ്ട് അല്ലേ?
ചില പറഞ്ഞു കഴിയുമ്പോൾ ചിലത് അങ്ങനെ ഉണ്ട്.
ഓക്കെ. അപ്പോൾ സിനിമയ്ക്കൊപ്പം വളർന്നയാളാണ് ഉർവശി. ഇപ്പം കുടുംബം നോക്കുകയാണെങ്കിലും ബന്ധങ്ങൾ നോക്കുകയാണെങ്കിലും മാത്രമല്ല 10 വയസ്സിൽ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് സിനിമയിലേക്ക് പ്രവേശിച്ച, അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ച ആളാണ്. അപ്പൊ സിനിമയ്ക്ക് പുറത്ത് ഉർവശിക്ക് ഒരു ജീവിതം ഇല്ലെന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും. ഉർവശിയുടെ ആ ഒരു അഭിനയത്തിന്റെ ആ ഒരു കാലയളവ് നോക്കുകയാണെങ്കിൽ ഇപ്പം 37 വർഷത്തോളമായി അല്ലെ ഫീൽഡിലായിട്ട്.
10 വയസ്സോളം.
അങ്ങനെയാണെങ്കിൽ സിനിമാ ലോകമാണോ ഈ ഉർവശി എന്ന വ്യക്തിയെ മെനഞ്ഞെടുത്തത്, അതോ കവിതാരഞ്ജിനി എന്ന ഉർവശിയുടെ സ്വന്തമായ പേര് എനിക്ക് അറിയത്തില്ല, എത്ര പേർക്ക് അറിയാമെന്ന്, എങ്കിലും കവിതാരഞ്ജിനി എന്ന പെൺകുട്ടിയുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണോ ഉർവശി എന്ന നടിയെ വാർത്തെടുത്തത്?
വാവ്, ഞാൻ നേരിട്ട് കണ്ടില്ല സാരി, നേരിട്ട് കണ്ടിരുന്ന പ്രകടനം ശരിയാക്കിയേനെ. എന്ത് എന്ത് എന്താ ഒരു ഹോംവർക്ക് ചെയ്തിരിക്കുന്നു, എന്തൊരു ഹോംവർക്ക് ചെയ്തിരിക്കുന്നു, എന്റെ പേര് എത്ര കറക്റ്റ് ആയിട്ട്, എന്റെ പ്രായം എത്ര കറക്റ്റ് ആയിട്ട്, ഐ എം ക്രോസിംഗ് മൈ 46 ആൻഡ് നൗ ഐ എം 47, ഇതെല്ലാം എത്ര കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. പെണ്ണെ നിന്നെ കണ്ടങ്ങനെ ഓടിച്ചിട്ട് അടിക്കുന്നു, എത്ര കറക്റ്റ് ആയിട്ട് പറഞ്ഞു, ഇത്രയും ഹോംവർക്ക് ചെയ്തിട്ട് എങ്ങനെ ആരും എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല.
വളരെ സന്തോഷം കേട്ടതിൽ, അതും പ്രത്യേകിച്ച് ഉർവശി എന്ന മഹാനടിയുടെ വായിൽ നിന്ന് തന്നെ അത് കേട്ടതിൽ എനിക്കൊരു അവാർഡ് കിട്ടുന്നതിന് തുല്യമാണ്.
എന്റെ തപ്പി ചോദിക്കുമ്പോ എനിക്ക് എനിക്ക് എന്റെ കണ്ണൊന്നും അറിയാണ് ഓരോന്നും ചോദിക്കുമ്പോൾ ഞാൻ വന്നു എന്നുള്ളവന് ഇന്നത്തെ പല കേരളത്തിലുള്ള മീഡിയാസിനെ ആർക്കും അറിയില്ല, ഒരു മനുഷ്യർക്കും അറിയില്ല അത്. എന്റെ പേര് കവിതാരഞ്ജിനി എന്നുള്ളത് ആർക്കും അറിയില്ല.
അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പേരെടുത്ത് പറഞ്ഞത്, കാരണം പൊടിമോളൊന്നും ഉർവശിന്ന് ആളുകൾ ഉർവശിയെ കേട്ടിട്ടുള്ളൂ. കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇത് ആരാന്ന് പോലും, പിന്നെ രഞ്ജിനി അവസാനം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കലാരഞ്ജിനിയുമായിട്ട് കണക്ട് ചെയ്ത് ചിലപ്പോൾ മനസ്സിലാക്കിയേക്കാം ഇത് ഉർവശി തന്നെ ആയിരിക്കാം.
ഇല്ല, കവിതാരഞ്ജിനി സത്യത്തിൽ എന്റെ പേര് അന്നത്തെ പത്രക്കാരും റീഡ് ചെയ്തിട്ടാണ് കലാരഞ്ജിനി എന്നുള്ള പേരിട്ട്, കലാറാണി എന്നാണ് ഉദ്ദേശിച്ച പേര്. ശരിക്കും എന്റെ പേര് കവിതാരഞ്ജിനി, 5 മക്കളെ കൂട്ടത്തിൽ കവിതാരഞ്ജി, കലാറാണി, കൽപ്പന പ്രിയദർശിനി, കവിതാരഞ്ജിനി എന്ന് വന്നപ്പോ ഇത് മിസ്റ്റേക്ക് ആയിട്ട് കേട്ടാണ് കലാരഞ്ജിനി എന്ന് പറഞ്ഞത് എസ്റ്റാബ്ലിഷ് ആയി പോയി. അത്ര ആൾക്കാരാണ് നമ്മുടെ മീഡിയാസ് അവിടെ ഉള്ളവര്.
ഓക്കെ. അപ്പോൾ ഇതുവഴി SBS മലയാളത്തിലൂടെ നല്ലൊരു ശതമാനം ശ്രോതാക്കൾ ഉർവശിയുടെ സ്വന്തം പേര് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു.
പക്ഷെ എന്താ പറയുക, ആ പേരിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും കവിതാരഞ്ജിനി. ഇപ്പൊ ഇത് രഹസ്യങ്ങളൊക്കെ പറയുമ്പോ ഇനി ഒരു സസ്പെൻസ് എന്ന് പറഞ്ഞുതരാം, കവിതാരഞ്ജിനി മാത്രമല്ല കവിതാ മനോരഞ്ജിനി എന്നായിരുന്നു എന്റെ പേര്.
ഓ, അത് ശരി.
അതെ, കവിതയെ പോലെ മനസ്സിനെ രഞ്ജിപ്പിക്കുന്നവളുടെ അർത്ഥത്തിൽ എന്റെ അമ്മ ഇട്ട പേരാ കവിതാ മനോരഞ്ജിനി. അവസരം കിട്ടിയിട്ടില്ല, എത്രയോ വർഷം ഒരു ഇന്റർവ്യൂവിൽ എനിക്കിത് പറയാൻ അവസരം കിട്ടിയിട്ടില്ല. ഈ ഒരു ഇന്റർവ്യൂവിലാണ് ഞാനത് പറയുന്നത്.
ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ 83 മുതൽ തുടങ്ങിയതാണ് ഉർവശിയുടെ ഹീറോയിൻ ആയിട്ടുള്ള അഭിനയ ജീവിതം. അതേസമയത്ത് തന്നെ തിളങ്ങി നിന്ന നടിമാരും ധാരാളമുണ്ട് അല്ലെ. അപ്പം ഇപ്പൊ സുഹാസിനിയുണ്ട്, ശോഭനയുണ്ട്, നദിയ മൊയ്തുണ്ട്, അങ്ങനെ ഒരുപാട് പേര് ആ സമയത്ത് തിളങ്ങി നിന്നവരുണ്ട്. എങ്കിൽ പോലും ഉർവശി മലയാള മനസ്സുകളെ ശരിക്കും പറഞ്ഞാൽ കീഴടക്കുമായിരുന്നു ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കൊണ്ട്. എങ്ങനെ ആ സമയത്ത് ഇത്രയും പേരുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ ഉർവശിക്ക് സാധിച്ചത്?
ഞാൻ അതിനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടില്ല സാലി, അതാണ് സത്യം. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, കാരണം ഞാൻ ചെല്ലുമ്പോ, ഞാൻ മലയാളത്തിലേക്ക് 84 ലാസ്റ്റ് 85 ഞാൻ ചെല്ലുമ്പോ മമ്മൂട്ടി, ശോഭന, രോഹിണി, റഹ്മാൻ, നദിയ മൊയ്തു, അവിടെ സ്റ്റാറ്, അങ്ങനെ ഒരു ഒരു ഇതില ഞാൻ പോയത്. പോയിട്ട് മോഹൻലാലിന്റെ അപ്കമിങ് പൊസിഷൻ ആയിരുന്നു. ഞാൻ എനിക്ക് കിട്ടിയ എല്ലാ ക്യാരക്ടേഴ്സും ഞാൻ ചെയ്തു, എല്ലാ റോൾസും ഞാൻ ചെയ്തു എന്നല്ലാതെ എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. ഞാൻ ഒരു സത്യം പറയട്ടെ, ഞാൻ ഒരിക്കലും ആക്ട്രസ് ആവണമെന്ന് ആഗ്രഹിച്ചു വന്ന ഒരാളല്ല. എന്റെ ആദ്യത്തെ ഒരു 100 ഫിലിം ഷൂട്ടിങ്ങിന്റെ സമയത്തൊക്കെ ഞാൻ പറയുന്നത്, ഞാൻ ഈ പടം കഴിഞ്ഞാൽ ഞാൻ എന്റെ സ്കൂളിൽ പോവും, ഈ പടം കഴിഞ്ഞാൽ ഞാൻ കോളേജിൽ പോവും, ഈ പടം കഴിഞ്ഞാൽ, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാ വന്നത് ഞാൻ. ഒന്നും ഒരു കാരണം അത്രയ്ക്ക് പ്രായമേ ഉള്ളൂ എനിക്ക്. എന്റെ ബാക്ക് ടു സ്കൂൾ എന്ന് പറയുന്നതായിരുന്നു എന്റെ എന്റെ എയിം എന്ന് പറയുന്നത്. പക്ഷെ എവിടെയോ ഒരു സ്റ്റേജിൽ ഞാൻ മനസ്സിലാക്കി, ദിസ് ഇസ് മൈ പ്രൊഫഷൻ, ഐ ഹാവ് ടു സ്റ്റേ ഹിയർ എന്നുള്ളത് ഞാൻ എവിടെയോ മനസ്സിലാക്കി. അതുകൊണ്ട് എനിക്ക് ഞാൻ ഒരിക്കലും ആരെ കുറിച്ചും ബോധവായിട്ടില്ല. ശിവാജി ഗണേശൻ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഞാനും ഒരു ആർട്ടിസ്റ്റ് അഭിനയിക്കുന്നു, മമ്മൂട്ടി അഭിനയിക്കുന്ന മോഹൻലാലിനെ വയ്ക്കുന്നു, അവര് ആർട്ടിസ്റ്റ് ഞാനും അവര് ആർട്ടിസ്റ്റ് ഒന്നും അല്ലാതെ എനിക്ക് അതിനെ കുറിച്ചുള്ള ഒന്നും എനിക്ക് ടെൻഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് അഭിനയിക്കാനൊന്നും പ്രത്യേകിച്ച് അറിയില്ല. ഞാൻ എന്ത് ചെയ്തോ നിങ്ങൾ വേണമെങ്കിൽ എടുത്തോ ഇല്ലെങ്കിൽ എന്റെ എന്നെ വീട്ടിൽ അയച്ചാലേ അത്രേ ഉള്ളൂ.
ഓക്കെ, ഞാനിപ്പോ ഇത് ചോദിക്കാൻ കാരണം കുറച്ചു കാലങ്ങളായി മലയാള സിനിമയെ നോക്കുകയാണെങ്കിൽ ധാരാളം അഭിനേത്രികൾ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ഹീറോയിന് ഒരു ആയുസ് ഇല്ലാത്ത പോലെയാണ് നമുക്ക് തോന്നാറ്. 2 വർഷം 3 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ നമുക്ക് സ്ക്രീനിലേ കാണുന്നില്ല.
അതെന്താ അറിയാവോ, അതിന്റെ കാരണം എന്താ അറിയാവോ, അന്ന് കുടുംബ ചിത്രങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള സമയത്ത് ഇപ്പൊ നമ്മൾ നമ്മുടെ വീട്ടില് നമ്മൾ എന്നും ഉപയോഗിക്കുന്ന അരി വെക്കുന്ന ചോറ് വെക്കുന്ന കലം നമ്മൾ മാറ്റത്തില്ല ദിവസവും, ഒരിക്കലും മാറ്റത്തില്ല. അതിനകത്ത് ഓട്ട വീണ് എന്തെങ്കിലും അത് വീണു അത് താഴോട്ട് പോകുന്നെങ്കിൽ മാത്രമേ നമ്മൾ മാറ്റത്തുള്ളൂ. കൂട്ടാൻ വെക്കുന്ന ചട്ടി നമ്മൾ മാറ്റത്തില്ല. നമ്മുടെ അടുക്കളയിലുള്ള നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വലിയ പ്രശ്നം, നമ്മൾ മാറ്റത്തേ ഇല്ല. നമ്മൾ നമുക്കത് പഴകിപ്പോയില്ല, പഴകിയത് മാത്രമാണ് നമ്മുടെ വീട്ടില് ദിവസം ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഏറ്റവും പ്രശ്നം. നമ്മൾ ദിവസം ദോശ വെച്ചോണ്ടിരുന്ന ദോശക്കല്ല, ദോശക്കല്ല എന്ത്, ആ ദോശക്കല്ല നമുക്ക് ഏറ്റവും പ്രധാനം. അതുപോലെയാകണം ആർട്ടിസ്റ്റ്, അതുപോലെയുള്ള ആർട്ടിസ്റ്റുകൾ സിനിമയിൽ നിന്ന് മാറിയാൽ വലിയ ബുദ്ധിമുട്ടാണ്. അല്ലാതെ സ്വീകരണ മുറിയിൽ നമ്മൾ വെക്കുന്ന ഇന്നൊരു കരടിയുടെ ഒരു പാവയെ വാങ്ങിച്ചു വെക്കും, നാളെ വന്നിട്ട് നമ്മളവിടെ വേറെ ഒരെണ്ണം ഒരു നല്ല ഒരു ടെഡി ബിയർ വാങ്ങിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ വേറെ ഒരു ബാബി ബൊമ്മ പാവ വാങ്ങിച്ചു വെക്കുന്നു, വേറെ സാധനങ്ങൾ വെക്കുന്നു. നമ്മുടെ ലിവിംഗ് റൂമിൽ നമ്മൾ ദിവസം ദിവസം മാറ്റിക്കൊണ്ടിരിക്കും, അതിന് മാറ്റമുണ്ടാകും. അടുക്കളയിലെ നമ്മുടെ ഉപകരണങ്ങൾ പോലെയാകണം ആർട്ടിസ്റ്റുകൾ, അവർക്ക് മാറ്റമുണ്ടാകില്ല. ഞങ്ങളൊക്കെ അങ്ങനെയുള്ളവരാ.
അപ്പോൾ ഉർവശി പറഞ്ഞു തരുന്നത് ഇപ്പോൾ ഉള്ള നടിമാർ അത്രയും പ്രഗത്ഭരായി അഭിനയിക്കുന്നില്ല എന്നുള്ളതാണോ?
അഭിനയിക്കാത്തത് കൊണ്ടോ ഒന്നുമല്ല, അവരുടെ ഒന്നും കൊണ്ടില്ല. അവരെ ഉപയോഗിച്ചിരിക്കുന്നത്, അവരെ ആൾക്കാർ ഉപയോഗിച്ചിരിക്കുന്നത് സ്വീകരണ മുറിയിൽ ലിവിംഗ് റൂമിലുള്ള ഒരു ആഡംബര വസ്തുവായിട്ട് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ ആ വീട്ടിൽ അവരുണ്ടെങ്കിൽ മാത്രമേ നടക്കുന്നില്ല. അമ്മുമ്മ തന്നെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ദിവസം അമ്മുമ്മ ഉണ്ടെങ്കിലേ പറ്റും. അമ്മുമ്മ വെച്ചെനിക്ക് വലിയ വിഷമമാണ്. വൈകിട്ട് നല്ലവിളക്ക് കൊളുത്തി വെളിയിൽ കൊണ്ടുവന്ന് വെക്കുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത് എന്റെ അമ്മുമ്മയായിരുന്നു. അമ്മുമ്മ മരിച്ച എനിക്ക് സങ്കടം വരും. ഇത് ലിവിംഗ് റൂമിനകത്ത് ഇങ്ങനെ ഹായ് ഹവ യു എന്ന് വിളിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ ഇല്ലെങ്കിൽ പോലും എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെ ആർട്ടിസ്റ്റുകളെ ഉപയോഗിക്കരുത്, അങ്ങനെ ഉപയോഗിക്കാൻ നമ്മൾ നിന്നു കൊടുക്കരുത്.
ഓക്കെ, അപ്പൊ അതായത് ആർട്ടിസ്റ്റുകളുടെ കഴിവിനെ ഉപയോഗിക്കുന്നില്ല.
ആ അതുകൊണ്ടാണ് അവരുപയോഗിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറയും, നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോൾ ഈ ക്യാരക്ടർ എന്നും പറഞ്ഞ് ഓർക്കുമെന്ന് അത് അവരെ നമ്മളെ ഓർക്കണം. നമ്മളുണ്ടെങ്കിലും അത്തരം ക്യാരക്ടർ ചെയ്യാൻ പറ്റൂ എന്ന് അവന് തോന്നണം. അത് തോന്നിക്കിട്ടൊക്കെ ഈ ഒന്നുമില്ല, വേണ്ട, എനിക്ക് ഏറ്റവും നല്ല കോസ്റ്റ്യൂംസ്, നല്ല നല്ല ഗ്ലാമറസ് കോസ്റ്റ്യൂംസ് ഒക്കെ, ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ട് കോസ്റ്റ്യൂംസ് വേണം, മേക്കപ്പ് വേണം, ഇപ്പോൾ കണ്ണിന് മേലിൽ സ്പോക്കി എഫക്റ്റിലുള്ള ഐഷാഡോ ഉണ്ടോ, ലിപ്പിന് മാറ്റ് എഫക്റ്റ് ഉള്ള ലിപ്സ്റ്റിക് ഉണ്ടോ, ഇതൊക്കെ ചോദിച്ചിട്ട് മാത്രം നിന്നു കഴിഞ്ഞാൽ അത് മതി. നിന്നേക്കാൾ കൂടുതൽ ഗ്ലാമറസ് ആയിട്ട് വേറെ ഒരു ചെയ്യുന്ന നീ പോ, നിന്നെ വേണ്ട. വേറെ ആരുടെയും മിസ്റ്റേക്ക് അല്ല, നിങ്ങളുടെ മിസ്റ്റേക്ക് തന്നെയാണ്. നിങ്ങൾ ഒരു ഒരു സ്ഥലത്ത് നിങ്ങൾ മസ്റ്റ് ആവണം എന്നുള്ളത് നിങ്ങളുടെ പെരുമാറ്റത്തിൽ, നിങ്ങളുടെ പ്രവൃത്തിയിലുമാണ് ഉള്ളത്. അത് വേറെ ആരുടെയും മിസ്റ്റേക്ക് അല്ല, ഒരു ഡയറക്ടറുടെ ഒരാളുടെ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല.
ഇത് SBS റേഡിയോ മലയാളം.
ഒരുപാട് പ്രശസ്തരായ പ്രഗത്ഭരായ ഡയറക്ടേഴ്സിന്റെ കൂടെയും അല്ലെങ്കിൽ ആക്ടേഴ്സിന്റെ കൂടെയും ഉർവശി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ പുതിയ ജനറേഷനിലെ ഡയറക്ടേഴ്സിന്റെ കൂടെ പ്രവർത്തിക്കുമ്പോൾ പഴയ ഡയറക്ടേഴ്സിൽ നിന്നും വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ടോ?
തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കാരണം എന്താ പറയുക, എല്ലാ എക്യുപ്മെന്റ്സും ക്യാമറ മുതൽ എല്ലാം അപ്ഡേറ്റ് ആയത് വേറെ രീതിയിലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഫിലിം ഇല്ല. എന്റെ ഏറ്റവും വലിയ ദുഃഖം കഴിഞ്ഞ വർഷം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിം സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. കാരണം ഫിലിം ആർട്ടിസ്റ്റ് എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇനി ഹാർഡ് ഡിസ്ക് ആർട്ടിസ്റ്റ് എന്ന് പറയൂ, എന്ത് പറയും, എന്താണ് ഇനി പറയാൻ പറ്റുന്നത്? ഫിലിം എന്ന് പറയുന്ന സാധനം ഇല്ല ഇനിയിപ്പോ. അപ്പൊ അതേ ചേഞ്ച് എല്ലാവർക്കും ഉണ്ട്. കാരണം ഓരോ സെക്കൻഡ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറ അപ്ഡേറ്റ് ആവുന്നു, അത് അപ്ഡേറ്റ് ആവുന്നു, ഇത് അപ്ഡേറ്റ്. അപ്പം പുതിയ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നവർക്ക് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ വേറെയാണ്, അവരുടെ കാര്യങ്ങൾ അവർ എടുക്കുന്ന രീതി വേറെയാണ്. പണ്ട് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നവര് അവരുടെ മനസ്സിലുള്ള സിനിമ എന്ന് പറയുന്നിടത്ത് അവർ ക്യാമറ വെച്ചു, അവരുടെ ആംഗിളിൽ വെച്ചു. ഇപ്പൊ അത് പറ്റില്ല. പ്രേക്ഷകന്റെ താല്പര്യത്തിനനുസരിച്ച് ക്യാമറ എന്റെ അടുത്ത് വെക്കണം, ഇങ്ങനെയാണ്. പ്രേക്ഷകർക്കുള്ള ഫ്രീ ആയിട്ട് ടെൻഷൻ ഇല്ലാതെ കാണുന്ന ഒരു അങ്ങനത്തെ ഒരു റേഞ്ചിലായി. അപ്പം അതിൻ്റെതായ വ്യത്യാസമുണ്ട്. സ്പീഡ് അതുപോലെ തന്നെ സ്പീഡാണ് സിനിമകളെല്ലാം തന്നെ സ്പീഡാണ്. വളരെ സ്ലോ ആയിട്ടുള്ള രീതികളില്ല. പണ്ട് വില്ലൻ ഹീറോയിനെ റേപ്പ് ചെയ്ത ഉടനെ സീതാ മഹാഭാവി ദുഷ്ട എന്നൊക്കെ വിളിച്ച് ഹീറോയിൻ ചീത്ത പറയും. ഇപ്പൊ അങ്ങനെ വല്ലതും പറഞ്ഞ മിണ്ടാരി എന്ന് പറഞ്ഞ് പുറത്തു പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ അങ്ങനെ പറയും പ്രേക്ഷകൻ. അങ്ങനെ പറയും മിണ്ടാരിക്കടി ചുമ്മാ ഒറ്റ വെക്കാടി എന്ന് പറയുന്ന പ്രേക്ഷകനായി. പ്രേക്ഷകർ മാറി. അവർക്കനുസരിച്ചുള്ള സിനിമ ചെയ്യാൻ ഇന്നത്തെ ഡയറക്ടേഴ്സ് തന്നെ വേണം. അവർക്ക് വളരെ സെൻസിബിൾ ആണ്. പിന്നെ ഒന്നേ ഉള്ളൂ, അമ്മയും മക്കളും കുടുംബവും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന സിനിമ ചെയ്യുക എന്നൊരു സെൻസ്. അത് പുതിയ പുതിയ തലമുറയ്ക്ക് ഓർമ്മ വേണം, അത്ര മാത്രമേ ഉള്ളൂ.
തീർച്ചയായിട്ടും. ഇനി ഒരു കാലത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട താരജോഡികളായിരുന്നു ജയറാം ഉർവശി. അടുത്തിടെ ജയറാമിന്റെ മകൻ കാളിദാസിന്റെ ഒപ്പം ഒരു സിനിമ ചെയ്യുകയുണ്ടായി ഉർവശി. കുട്ടി ജയറാമുമൊത്തുള്ള ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു?
അയ്യോ, നല്ല എക്സ്പീരിയൻസ്. അവൾ അശ്വതി അച്ഛനെ പറയാൻ വിളിക്കുന്ന മുമ്പേ പൊടി നീ നോക്കണേ, നീ നോക്കിക്കോണേ, അവനെ നോക്കിക്കോണേ, അവനെയൊക്കെ പറഞ്ഞു. ജയറാം ഒരു ഭാഗത്ത് വേറെ വിളിച്ച് നിങ്ങൾ ചെയ്യുന്നു വിളിച്ച് പറയേ. പക്ഷെ എനിക്കറിയാം അവൻ കൊച്ചിനെ പോലെ നന്നായിട്ട് അഭിനയിച്ച ആർട്ടിസ്റ്റ് അല്ലേ. അവൻ്റെ ഉള്ളിനകത്തൊരു നടൻ എപ്പോഴോ ഉണ്ട്, അത് കൊച്ചിനെ പോലെ ഉണ്ട്. നന്നായിട്ട് അഭിനയിച്ചവൻ, നല്ല രസമായിട്ട് അഭിനയിച്ചു. എന്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാനും അവനുമാണോ ജോഡി എന്ന് തോന്നത്തക്ക രീതിയിൽ ഒരു സബ്ജക്റ്റ് ആണ്. ഞാൻ പറഞ്ഞു അയ്യോ എന്റെ മോനെ പോലെ അവൻ എന്താ ഇങ്ങനെ, അയ്യോ അങ്ങനെയല്ല മേഡം, ഇത്രയും ആക്കോ അപ്പടി ആക്കോ എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് വരും.
ഓക്കെ. അപ്പൊ ഉർവശി അഭിനയ രംഗത്ത് മാത്രമല്ല പ്രൊഡ്യൂസറായും തിരക്കഥാ രംഗത്തും ഒക്കെ ശോഭിച്ച ആളാണ്. അതായത് ഉത്സവമേള എന്ന സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതുകയും പിടക്കൊഴി പോകുന്ന നൂറ്റാണ്ട് എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തതാണോ ഉർവശി? തിരക്കഥ എഴുതി പ്രൊഡ്യൂസ് ചെയ്തു, അതെ. അപ്പൊ പിന്നീട് പക്ഷെ ഒരിക്കലും ഈ പ്രൊഡക്ഷൻ രംഗത്തേക്ക് കണ്ടിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും ഡയറക്ഷനിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാമോ?
അയ്യോ, ഡയറക്ഷൻ എന്ന് പറഞ്ഞ ഇത്രയും വൃത്തികെട്ട ഒരു പണി വേറെ ലോകത്ത്. വൃത്തികെട്ടമല്ല പറഞ്ഞു, ഇത്രയും പുലിവാലി പിടിച്ചൊരു പണി. അതിന്റെ വാലി പിടിച്ചു പോയാൽ പിന്നെ നമുക്ക് വിടാനും ഒക്കെ തന്നെ ഒന്നും പറ്റില്ല. എനിക്കത് ശരിയാവും എനിക്ക് തോന്നിട്ടില്ലാത്തോണ്ടാണ് ഞാൻ ട്രൈ ചെയ്യാത്തത്. തിരക്കഥ എന്ന് പറയുമ്പോൾ നമ്മള് റൂമിൽ നിന്ന് എഴുതുന്നു, ഡയറക്ടർ അവരോട് ഡിസ്കസ് ചെയ്യുന്നു, അവർ ഇമ്പ്രവൈസ് ചെയ്യുന്നു, അവർ ചെയ്യുന്നു, അത് വേറെ കാര്യം. പക്ഷെ മൊത്തം ഒരു യൂണിറ്റിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ടൈമിങ്ങും നമ്മുടെ കാര്യങ്ങളും എല്ലാം നമ്മുടെ പേഴ്സണൽ ലൈഫ് മൊത്തം സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അത് എന്നെ കൊണ്ട് പറ്റില്ല. അത് ഞാൻ എന്റെ കുടുംബം എന്ന് പറയുന്നതിനകത്തോട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയ ഒരാളാണ്. അപ്പോ 6 മണി ഷൂട്ടിംഗ് കഴിഞ്ഞു അല്ലെ 7 മണി ഷൂട്ടിംഗ് കഴിഞ്ഞു എന്റെ വീട്ടിൽ പോകണം എനിക്ക്. പിന്നെ ആരും എന്നെ ഷൂട്ടിംഗ് എന്താന്ന് ചോദിക്കാൻ പാടില്ല, ഒന്നും സംസാരിക്കാൻ പാടില്ല, ഞാൻ എന്റെ വീട്ടുകാരെയും മാത്രമേ പറയുള്ളൂ. അങ്ങനെയൊക്കെ ഒരു ഡയറക്ടർക്ക് വലിയ
ബുദ്ധിമുട്ടാണ്.
റിലീസ് കഴിഞ്ഞ് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാലും ഡയറക്ടർക്ക് പണിയാണ്. ഇവിടെ ഓഡിയോ, ഈ തിയേറ്റർ ഓഡിയോ, ആ തിയേറ്റർ ഓഡിയോ, ഇതൊക്കെ നോക്കാൻ വേണ്ടി പിന്നെ പുറകെ നടക്കണം, പിന്നെ പ്രൊഡ്യൂസർക്ക് മറുപടി പറയണം. ഇതൊന്നും എനിക്ക് ശരിയാവില്ല സാലറി. അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല സാലറി.
ഓക്കെ. മീഡിയയോട് എപ്പോഴും തുറന്ന് സംസാരിക്കാൻ മനസ്സ് കാണിക്കുന്ന ആളാണ് ഉർവശി. എല്ലാ പേഴ്സണൽ ഇഷ്യൂസും മീഡിയയോട് ഓപ്പൺ ആയിട്ട് തുറന്ന് സംസാരിക്കുന്നതാണ് എപ്പോഴും കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് പേഴ്സണൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. 3 പതിറ്റാണ്ടുകളായി മലയാള സിനിമയിലുണ്ട്. 13-ാം വയസ്സിൽ നായികയായി അഭിനയിക്കാൻ തുടങ്ങി. അപ്പോ സിനിമാ ലോകത്തിന്റെ എല്ലാ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ട് ഉർവശിക്ക്. അതുകൊണ്ട് തന്നെ ഉർവശിയുടെ മകൾ കുഞ്ഞാറ്റി എപ്പോഴെങ്കിലും അഭിനയ രംഗത്തേക്ക് കൈപിടിച്ചു വിടാൻ ഒരമ്മ എന്ന നിലയ്ക്ക് തയ്യാറാവുമോ?
ഇല്ല, ഇല്ല, ഞാൻ തയ്യാറാവില്ല. എന്റെ കുഞ്ഞിനെ ഒരു ഫോട്ടോയ്ക്ക് പോലും നിൽക്കാൻ ഞാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല. എനിക്ക് താല്പര്യമില്ല. എന്റെ കുഞ്ഞിനെ ഞാൻ MBBS പഠിക്കാണോ താല്പര്യം എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ IFS ആണോ IAS ആണോ ഏതാണോ, എന്നൊക്കെ അതിനോട് എല്ലാ സപ്പോർട്ടും ചെയ്യാന്ന് പറഞ്ഞു ഞാൻ പഠിപ്പിച്ചോണ്ടിരിക്കും. ഇപ്പൊ അവൾ പറയുന്നു ഞാൻ കൊമേഴ്സ് ആണമ്മ, എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് കൊമേഴ്സ് പഠിക്കുന്നു. അല്ലാതെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ലാത്ത കാരണം ഞാൻ സിനിമയിലോട്ട് വരാൻ താല്പര്യപ്പെടാതെ വന്ന ഒരാളായതുകൊണ്ട് മാത്രം, വേറെ ഒന്നും കൊണ്ടുമല്ല, വേറെ ഒന്നും കൊണ്ടുമല്ല. എനിക്ക് എന്റെ മോൾ സിനിമ വരുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ലോകത്താദ്യമായിട്ട് ഈ ഈ നിങ്ങൾക്കാണ് ഞാൻ മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇതിന് എന്നോടാരും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടേ ഞാൻ എല്ലാ ഇന്റർവ്യൂവും ഞാൻ ചെയ്യാറുള്ളൂ. പക്ഷെ സാലറി പല ചോദ്യങ്ങളും ചോദിച്ചു, അതുകൊണ്ട് എന്തോ എനിക്കറിയില്ല. നിങ്ങൾ ആ ചോദിച്ചതിന് ഞാൻ മറുപടി പറയുന്നു, എനിക്കിഷ്ടമല്ല എന്റെ കുട്ടി ഇവിടെ വരുന്നത്, എനിക്കിഷ്ടമല്ല.
എന്തായാലും വളരെ ഓപ്പൺ ആയിട്ടുള്ള മറുപടി തന്നെ.
ഒന്നും കൊണ്ടല്ല, കാരണം ഞാൻ ഇഷ്ടപ്പെടാതെ വന്നതാണ്. അതുപോലെ ഇനി അവള് 100% ഇഷ്ടപ്പെട്ട് വന്നു. കാരണം ഞാനും സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചു വന്ന ഒരാളല്ല. സിനിമയിൽ അഭിനയിക്കുന്ന ശ്രമിച്ച് വരേണ്ട ആവശ്യം ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല, എനിക്കും എന്റെ ചേച്ചിമാർക്കും ആർക്കും. കാരണം സിനിമയിൽ എല്ലാവർക്കും പങ്കുള്ള ആരായിരുന്നു ഒരു അച്ഛൻ. ഞങ്ങളുടെ വീട്ടിൽ വരുന്നവരെല്ലാം സിനിമാക്കാരും നാടകക്കാരും മാത്രമായിരുന്നു. അങ്ങനെ യാദൃശ്യമാണ് ഞങ്ങൾ എല്ലാവരും അഭിനയിക്കാൻ വന്നത്. അല്ലാതെ സിനിമ അഭിനയിക്കാം എന്നും പറഞ്ഞ് ട്രൈ ചെയ്ത് ഒന്നും വെക്കേണ്ടി വന്നില്ല. അങ്ങോട്ട് നമ്മൾ റെഫ്യൂസ് ചെയ്തിട്ടുള്ളതല്ലാതെ ഒന്നിനും വേണ്ടി നമുക്ക് ശ്രമിക്കേണ്ട ഇട വന്നിട്ടില്ല. പക്ഷെ എന്റെ മോളെ ഞാൻ അപ്പം മുതൽ ഞാൻ കോൺഷ്യസ് ആയിട്ട് ഡാൻസ് ക്ലാസ്സിന് അയച്ചപ്പോ അവിടെ ഉള്ള എല്ലാവരും ഇത് തന്നെ ചോദിക്കുന്നു. ഓ സിനിമയ്ക്ക് വേണ്ടി ആയിരിക്കും ചോദിക്കുമ്പോൾ ഞാൻ ഡാൻസ് ക്ലാസ് ഞാൻ നിർത്തി നന്നായിട്ട് പാടും. മ്യൂസിക്കിൽ അയച്ചപ്പോ അവര് പറഞ്ഞു ആ സിനിമയെ പാടാനായിരിക്കും അല്ലേ എന്ന് പറഞ്ഞു തന്നപ്പോ ഞാൻ അത് നിർത്തി. എന്റെ കുഞ്ഞ് നന്നായിട്ട് പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, പഠിച്ച് നല്ല നിലയിലാവട്ടെ. അത് കഴിഞ്ഞ് അവിടെ തലയെടുത്ത് അന്നേരം കളിവട്ടെ. ഞാൻ അതിനു വേണ്ടി ഒന്നും ശ്രമിക്കില്ല, എനിക്കിഷ്ടല്ല ശരിക്കും. എന്റെ അമ്മയുടെ കൂടെയാണ്, എന്റെ മോളും കൽപ്പന ചേച്ചിയുടെ മോളും രണ്ടുപേരും ഒരേ സ്കൂളിൽ ഒരേ
ക്ലാസ്സിലാണ്.
അവര് തങ്ങൾ ഒരു വയസ്സ് ഡിഫറൻസ് ഉണ്ട്, പക്ഷെ രണ്ടുപേരും ഒരുമിച്ചാക്കിയിരിക്കുകയാണ് അവിടെ. പക്ഷെ ഇത് അതിനുവേണ്ടി മാത്രം അമ്മ എറണാകുളത്ത് താമസിക്കുന്നത്. എന്റെ അമ്മ
ഓ ശരി. ഓക്കെ, നല്ല സിനിമകളെ കുറിച്ച് അല്ലെങ്കിൽ നല്ല നടി എന്ന നിലയ്ക്കും ഒരുപാട് അവാർഡുകൾ വാങ്ങിയ നടി എന്ന നിലയ്ക്കും ഒക്കെയാണ് വാർത്തകളിൽ ഒരു കാലത്ത് ഉർവശി നിറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പൊ കുറച്ചു കാലങ്ങളായി വിവാദങ്ങളുമായാണ് ഉർവശി വാർത്തകളിൽ നിറയുന്നത്. ഞാൻ വിവാദങ്ങൾ എന്താണെന്ന് ഞാൻ
ഇല്ല, ഒരു വിവാദങ്ങളും വിശാലിയിൽ പറയണ്ട, എനിക്കറിയാലോ വിവാദങ്ങൾ എന്താണെന്നുള്ളൂ.
ഓക്കെ, ഇത്തരം വിവാദങ്ങളിലൂടെ വാർത്തകളിൽ നിറയുമ്പോൾ ഉർവശിയെ ആരാധിച്ചിരുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ ഉർവശിയെ കുറിച്ചുള്ള ആ ഒരു ഇമേജിന് കോട്ടം തട്ടുമെന്ന് കരുതുന്നില്ലേ?
ഒരിക്കലും. ഞാൻ എന്റെ പ്രേക്ഷകരുമായിട്ട് എപ്പോഴും നേരിട്ട് കാണുന്ന എല്ലാ സ്ഥലങ്ങളിലും എന്റെ പ്രേക്ഷകർ എന്റെ അടുത്ത് ഓടി വരുന്നവരാണ്. അതിനകത്ത് ഓൺലി ഹീറോ ഇസ് സ്റ്റിൽ എങ്ങനെയുണ്ട്, ഓടി വന്ന് കൈ പിടിച്ചിട്ട് ഇന്നലെ വൈകുന്നേരം തിരിഞ്ഞതുപോലെ സംസാരിക്കുന്ന ഒരു ഹീറോ ഞാൻ മാത്രമേ ഉള്ളൂ എന്നെനിക്ക് നല്ല വ്യക്തമായ ബോധമുണ്ട്. ബാക്കിയെല്ലാം ദൂരെ എന്താണ്ട് ആണോ, അവര് പോന്നു, ഇവര് പോന്നു, ശോഭന പോന്നു, പാർവതി പോന്നു, അല്ലെങ്കിൽ മറ്റവര് പോന്നു, കുറച്ച് എന്നെ അങ്ങനെയല്ല. ഓടി വന്ന് ഉർവശി എന്ത് ചെയ്യുന്നു, കാരണം കൽപ്പന ചേച്ചി പറഞ്ഞു പറഞ്ഞ് കുടുംബകാര്യങ്ങളെല്ലാം അറിയാം. അങ്ങനെ ഓടി വരുന്ന ഒരു കുടുംബ പ്രേക്ഷകരുടെ ഇടയ്ക്കാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. ആ പ്രേക്ഷകർ ഓടി വന്ന് എന്ത് പറ്റി ഉർവശി, ഇന്നലെ അങ്ങനെ ന്യൂസ് വന്നല്ലോ. ഞാൻ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യും, അറിയത്തില്ല കേട്ടോ ഇങ്ങനെ. അവരുമായിട്ട് ഞാൻ സ്റ്റിൽ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ സാലു എന്നോട് ചോദിച്ച പല ചോദ്യങ്ങളിലും എന്റെ ഒറിജിനൽ പേര് പോലും അറിയാത്ത ആൾക്കാരുടെ ഇടയ്ക്കാണ് ഞാൻ അവിടെ നിന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേരിതാണോ, നിങ്ങളുടെ പ്രായം ഇതാണോ എന്ന് വരെ സാലി കറക്റ്റായിട്ട് ചോദിച്ചിട്ട് ഐ വാസ് വണ്ടറിങ്. നിങ്ങളത് അറിയുന്നു, ഇത് അറിയാത്ത ഒരു ഒരു സ്ഥലത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത് ഓസ്ട്രേലിയയിൽ. അപ്പൊ അവർ ആ മാധ്യമങ്ങളെ കുറിച്ച് അറ്റ്ലീസ്റ്റ് ബോധം, ഞാൻ അതേ കുറിച്ച് ബോധമാവുന്നേ ഇല്ല. അവരെന്തെങ്കിലും ചെയ്ത എന്റെ പ്രേക്ഷകരെ ഒരിക്കലും എന്നെക്കുറിച്ച് അവർക്ക് തന്നെ അറിയാം. കാരണം ഒരു പെണ്ണ് വിവാഹം കഴിഞ്ഞ് വിവാഹത്തിനോട് അടുത്തതുവരെ എന്നെ എല്ലാവർക്കും അറിയായിരുന്നു. കല്യാണം കഴിഞ്ഞൊരു ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് അവന്റെ കൂടെ താമസിച്ച ആ പത്ത് വർഷത്തിനകത്ത് അവൾക്ക് മാറ്റങ്ങൾ എന്ത് സംഭവിച്ചിട്ടുണ്ടോ, അതിന്റെ ഉത്തരവാദിത്വം അവനാണ്. നമ്മുടെ സംസ്കാരം പറയുന്നത് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിതൃരക്ഷതി കൗമാരെ, ഭർതൃരക്ഷതി യൗവനെ, പുത്രരക്ഷതി വാർദ്ധക്യെ, ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹരി എന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവളെ ഏത് തരത്തിൽ ആക്കിയാൽ ഇങ്ങനെയാവും എന്നുള്ളതിന്റെ തെളിവാണ് എന്റെ ജീവിതം.
അപ്പൊ വിവാഹത്തിന് ശേഷമാണ് ഉർവശി മദ്യപിച്ചത്?
എല്ലാവർക്കും അറിയാലോ, എല്ലാ മനുഷ്യർക്കും അറിയാം. പ്രസവം കഴിഞ്ഞു, എന്റെ പ്രസവം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് എന്റെ പ്രസവം എന്ന് പറയുന്നത് ഞാൻ പ്രസവിക്കുന്നതിന്റെ ഒരാഴ്ച മുൻപ് വരെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഷൂട്ടിങ്ങിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വായ് 9 മാസം ഈ വയറും നിറച്ചുകൊണ്ട് ഞാൻ ഷൂട്ടിങ്ങിന് പോയിക്കൊണ്ടിരിക്കുക എന്തുകൊണ്ട്? എന്നെ പോലെ എന്നാലീ നിവർത്തിയില്ല, പോവാണ്, പോയോ, പ്രസവിച്ചു കഴിഞ്ഞു, പ്രസവിച്ച് 2 മാസം വരെ പോയി വർക്ക് ചെയ്തേ പറ്റൂ. ദ ഹോൾ ലയബിലിറ്റി യു ഹാവ് ടു ടേക്ക്, നീ നിന്റെ തലയിൽ എടുത്തേ പറ്റൂ. ശരി, ഓക്കെ, പോയി ഇട്ടോണ്ടിരിക്കുകയാണ്. അത് അതിൽ ഞാൻ റിജക്ട് ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യുക, ഞാൻ പ്രശ്നം ഉണ്ടാക്കാതിരിക്കും. അവരുടെ കുടുംബത്തിന്റെ കൾച്ചർ, എല്ലാരും വൈകുന്നേരം ആയിരുന്നു, എല്ലാരും ഡ്രിങ്ക്സ് കഴിക്കും, എല്ലാരും ഇന്ന് ആർഭാട് ഒഴുകുമ്പോ രാവിലെ ആകുമ്പോ എല്ലാരും വർക്കിടുകയും എല്ലാം ചെയ്യും. പക്ഷെ ഞാൻ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന വീട്ടിലെ വരുന്ന, ഞാൻ വരുമ്പോഴേ യാത്ര 10:30 11 മണിക്കാണ് ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്നത്. എന്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഞാൻ എഴുതും, ഒരിക്കലും ഞാൻ എഴുതും, എല്ലാം വ്യക്തമായിട്ട് വിശദമായിട്ട് ഞാൻ എഴുതും.
അതാണ് എന്റെ അടുത്ത ചോദ്യം. ഉർവശി എപ്പോഴെങ്കിലും ഒരു ആത്മകഥ എഴുതാനായിട്ട് തയ്യാറാവുമോ, അതോ ഒരു ഒരു ഓട്ടോബയോഗ്രഫി ഉർവശിയിൽ നിന്ന് പ്രതീക്ഷിക്കാമോ?
പ്രതീക്ഷിക്കാം, തീർച്ചയായിട്ടും. കാരണം എന്റെ ഫ്രണ്ട്സ് എല്ലാവരും വീടിലുള്ള എന്റെ എല്ലാ ഫ്രണ്ട്സും ചോദിക്കുന്ന ഒരു ചോദ്യം, യു എസ് ഞാൻ ചെയ്യും, അത് വേണം. കാരണം എന്റെ കുഞ്ഞുങ്ങൾക്കും എന്റെ വളരെ അടുത്ത് അത്ര വലിയ ഫാമിലിയിൽ അച്ഛന്റെ ഫാമിലി എന്ന് പറയുന്നത് നിഖണ്ഡു എഴുതിയ ആളാണ് ജപ്പൻ ശൂർനാട് കുഞ്ഞമ്പിള്ള. അത്ര വലിയ കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത്. എന്റെ അമ്മയുടെ കുടുംബം അത്രയും വലിയ ഫാമിലി. അവരിടയ്ക്ക് ഞാൻ കാരണം അവർക്ക് എന്തെങ്കിലും അവരൊക്കെ മാനസികമായിട്ട് എല്ലാം തകർന്നിരിക്കുകയാണ്. സോ അവർക്ക് വേണ്ടി ഞാൻ എഴുതും, തീർച്ചയായിട്ടും.
ഓക്കെ, എന്തായാലും ഞാൻ റോഷിയെ കരയിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു.
ഒന്നുമല്ല, ഒന്നുമല്ല. നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് കറക്റ്റായിട്ട് ചോദിച്ചു. നിങ്ങളുടെ ജോലി നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു. ഒരിടത്തും ഒരു മിസ്റ്റേക്കും വന്നിട്ടില്ല സാൽവി.
ഓക്കെ, അറിഞ്ഞത് ഒരുപാട് സന്തോഷം. എന്തായാലും ഇത്രയും സമയം എസ് ബി എസ് മലയാളത്തോട് മനസ്സ് തുറന്നതിന് വളരെയധികം നന്ദി ഉർവശി.
വളരെ വളരെ സന്തോഷം സാൽവി. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ എല്ലാ ആശംസകളും നേരുന്നു.